الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فَسَتُبْصِرُ وَيُبْصِرُونَ بِأَيِّكُمُ الْمَفْتُونُ إِنَّ رَبَّكَ هُوَ أَعْلَمُ بِمَنْ ضَلَّ عَن سَبِيلِهِ وَهُوَ أَعْلَمُ بِالْمُهْتَدِينَ فلا تطع المكذبين ودوا لو تدهن فيدهنون نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ فَسَتُبْصِرُ وَيُبْصِرُونَ بِأَيِّكُمُ الْمَفْتُونُ إِنَّ رَبَّكَ هُوَ أَعْلَمُ بِمَنْ ضَلَّ عَن سَبِيلِهِ وَهُوَ أَعْلَمُ بِالْمُهْتَدِينَ فَلَا تُطِعِ الْمُكَذِّبِينَ وَدُّوا لَوْ تُدْهِنُ فَيُدْهِنُونَ സൂറത്തു നൂൻ സൂറത്തുൽ ഖലം എന്നൊക്കെ പേരുണ്ട്. സൂറത്തുൽ നൂൻ എന്ന് പറയും, സൂറത്തുൽ ഖലം എന്ന് പറയും, മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറത്താണ്. ഈ നൂൻ പോലുള്ള അക്ഷരങ്ങൾ ഹുറൂഫുൽ അൽ ഹുറൂഫുൽ ഹിജായിയ എന്ന് പറയും. അങ്ങനെയുള്ള അക്ഷരങ്ങളുടെ എന്തെങ്കിലും ആശയതലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സ്ഥിരപ്പെട്ട തഫ്സീറുകളൊന്നും അൽ ഇസ്ലാമിയും അതേപോലെ തന്നെ ഹാമീം, യാസീൻ പോലുള്ള താസീൻ, അൽ ഇസ്ലാം റ അഞ്ചക്ഷരമുള്ളതുണ്ട്, നാലക്ഷരമുള്ളതുണ്ട്, മൂന്നക്ഷരമുള്ളതുണ്ട്, രണ്ടക്ഷരമുള്ളതുണ്ട്, ഒരക്ഷരമുള്ളതുണ്ട്. ഇത് കേവലാക്ഷരങ്ങൾ പല സുഹൃത്തുക്കളിലും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രത്യേക ഇന്ന ആശയത്തിലാണ് വന്നത് എന്ന് അതിലേതെങ്കിലും വാക്കുകളെ അക്ഷരങ്ങളെ കുറിച്ച് വന്നിട്ടില്ല. പിന്നെയും കൂടുതൽ ചർച്ച വന്നത് ഈ നൂൻ എന്നുള്ള വാക്കിനെ കുറിച്ച് മാത്രമാണ്. അത്ര പോലും വേറെ ഒന്നിനെ കുറിച്ചൊന്നും ഉണ്ടായിട്ടില്ല, ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആശയം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിച്ചു പോകേണ്ട ഒരു അത്യാവശ്യം നമുക്കില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയാം. ഹിയ മിമ്മസ്തഗ്ഫിറ അള്ളാഹു ബി ഇൽമിഹി എന്നാണ് സൂറത്തുൽ ബഖറയുടെ വിശദീകരണത്തിൽ. അത് അള്ളാഹുവിന് മാത്രം അതിനെ കുറിച്ച് ധാരണ ഉണ്ടാകുന്ന ആശയങ്ങളാണെന്നാണ് ഇബ്നു കസീർ തന്നെ അദ്ദേഹത്തെ സൂറത്തുൽ അൽ ഇസ്ലാമിയും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ അത് അസ്മാഉ സുവർ, ആ സൂറത്തിന്റെ പേരാണ്, അതായത് അങ്ങനെ തുടങ്ങുന്ന സൂറത്തിനൊക്കെ ആ പേര് പറയാം. അൽ ഇസ്ലാമിയും തന്നെ സൂറത്തുൽ ബക്കറൊക്കെ പേര് പറയും. അതേപോലെ ഈ സൂറത്തിന് എന്ത് പറയാറുണ്ട്? സൂറത്തു നൂൻ, സൂറത്തുൽ ഖലം എന്നുള്ളതിന് പുറമെ സൂറത്തു നൂൻ എന്നും എന്ത് ചെയ്യാറുണ്ട്? പേര് പറയാറുണ്ട്. ആ രൂപത്തിലും വന്നിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് ആ പാരായണം തുടങ്ങുന്ന അക്ഷരങ്ങൾ എന്നുള്ളതിൽ അപ്പുറത്ത് എന്തെങ്കിലും ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിലൊന്നും ഉരുത്തിരിച്ചെടുക്കേണ്ട അത്യാവശ്യമില്ല. ചില ആളുകൾ പറയുന്ന അറബി പദങ്ങളല്ല, അറബി പദങ്ങളാണ് എന്നുള്ള അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഖത്തഖദ്ദമൽ കലാം അല ഹുറൂഫുൽ ഹിജായ് ഫി അവലി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഇത്തരം ഹുറൂഫുൽ ഹിജായിനെ പറ്റിയുള്ള ചർച്ച വന്നിട്ടുണ്ട്. അതിനെ സൂറത്തുൽ ബഖറ എന്ന് വായിച്ചു. വന്ന ഖൗലഹു തആല നൂൻ കൗലിഹി സ്വാദ്, സ്വാദ് എന്ന് വായിക്കുന്ന പോലെ നൂൻ, സ്വാദ് എന്ന് വായിക്കുന്ന നൂൻ നീട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. കാരണം വഖഫയാണെങ്കിൽ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം? അത് നീട്ടി ഓതണം. അത് സ്വാദ് ഖാഫ് എന്നൊക്കെ വായിക്കുന്ന പോലെയാണ് നൂൻ എന്ന് വായിക്കേണ്ടത്. അതെല്ലാം സൂറത്തിന്റെ തുടക്കത്തിൽ ഇതേപോലെ വന്നിട്ടുള്ള അൽ ഹുറൂഫുൽ മുഖത്ത അല്ലെങ്കിൽ ഹിജായിയ എന്ന് പറയുന്ന വാക്കുകളാണ്. അൽ ഖലം, സൂറത്തിന്റെ പേര് സൂറത്തുൽ ഖലം എന്നാണ്. ആയത്ത് തുടങ്ങുന്നത് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വൽ ഖലം, അല്ലാഹു അന്നഹു ജിൻസുൽ ഖലം അല്ലദി യുക്തബു ബിഹി, എഴുതാനുള്ള ഉപകരണം, അത് മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അത്രേ അതിന് അർത്ഥമുള്ളൂ. പേനയുടെ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അവൻ അർത്ഥമാക്കുന്നത് എഴുത്തുപകരണം എന്ന് മാത്രമാണ്. ഇതേപോലെ ഖറു വറബ്ബുക്കൽ അക്റം അല്ലദി അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദാരനായ നിന്റെ റബ്ബിൻ, അത്യുദാരനാണ് നിന്റെ റബ്ബ്, നീ വായിക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സൂറത്തിൽ. അവിടെ പിന്നെ ഇവിടെ വൽ ഖലമി എന്ന് പറയുമ്പോൾ വാവുൽ ഖത്തമ, സത്യം ചെയ്യാനുള്ള വല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്, അള്ളാഹുവിൽ ആണയിട്ട് പറയാനാണ് വല്ലാഹി എന്ന് പറയാം. അതേപോലെ വൽ ഖലമി എന്ന് പറഞ്ഞാൽ പേനയാണ്, പേന തന്നെയാണ് സത്യം. അപ്പൊ പേനയെ മുന്നിൽ വെച്ച് സത്യം ചെയ്ത് അള്ളാഹു ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ്. അതാണ് ഫഹുവ ഖസമു മിൻഹു തആല വതംബീഹു ലിഖൽഖിഹി അലാ മാ അന്നമ ബിഹി അലൈഹിം, സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ അനുവാദമുള്ളൂ, അവകാശം. നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്ത് സൃഷ്ടി ഏതെങ്കിലും ഒരു സൃഷ്ടി എടുത്തിട്ട് സൃഷ്ടിയാണ് സത്യം എന്ന് പറയരുത്. പള്ളിയാണ് സത്യം എന്ന് പോലും നമ്മൾ എന്ത് ചെയ്യരുത്? പറയരുത്. പാപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, മക്കളാണ് സത്യം എന്നൊക്കെ പറയുന്നത് ഇതൊന്നും പാടില്ല. അള്ളാഹുവെ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? സത്യം ചെയ്യും. അല്ലാത്ത ഫലിഫു ബിഹൈരില്ല, മറ്റൊരു ബിഹൽക്കല്ല. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? സത്യം ചെയ്യരുത്. അള്ളാഹുവെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? സത്യം ചെയ്യരുത്. അപ്പം അത് ചില സമയത്ത് വലിയ ചെറുക്കാവും, ചെറിയ സമയത്ത് ചെറിയ ചെറുക്കാവും. അപ്പൊ അള്ളാഹുവിനെ പോലെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ഗൈബിയായി നമ്മളെ സഹായിക്കും എന്ന നിലക്കാണ് ഇപ്പൊ തങ്ങന്മാരെ പിടിച്ച് സത്യം നിലക്കാറുണ്ട്. അപ്പൊ മമ്പറത്തൊക്കെ പോയി സത്യം ചെയ്യുന്ന ആളുകൾ ഷിർക്കിന്റെ സത്യമാണ്, അത് വലിയ ചെറുക്കന്നെ. തങ്ങളാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ പറയുന്നത് കളവാണെങ്കിൽ തങ്ങളെ ഗുരുത്തക്കൾ എനിക്ക് തട്ടിക്കോട്ടെ, എങ്ങനെയാണത് ഹൈബിയാണ്. അപ്പൊ ഹൈബിയായി ദോഷം ബാധിച്ചുകൊണ്ട് ആണെന്ന് വെച്ചാൽ അതേസമയത്ത് മക്കളാണ് സത്യം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉണ്ടാവില്ല. മക്കളാണ് സത്യം എന്ന് പറയുമ്പം ഞാൻ പറയുന്നത് കളവാണെങ്കിൽ മക്കളിൽ നിന്ന് അഭൗതികമായി ഒരു ദോഷം എനിക്ക് ഉണ്ടായിക്കൊള്ളട്ടെ എന്നും വരില്ല. പറയുന്ന വാക്ക് സത്യമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, മക്കളാണെ സത്യമെന്ന് പറഞ്ഞതിലാണ്. അപ്പൊ അതും എന്തിനാണ്, ശിർക്ക് സഗൈറാണ്. അപ്പൊ സത്യം ചെയ്തതിൽ ശിർക്ക് കബീറും ശിർക്ക് സഗൈറും ഒക്കെ വരും. ഏതാണെങ്കിലും ഒരു കാരണവശാലും സൃഷ്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സത്യം ചെയ്യാൻ പാടില്ല. ഇനി അള്ളാഹു ആണെങ്കിൽ ധാരാളമായി സത്യം ചെയ്യും. വശംസി വൽ ഖമരി അല്ലെ, വൽ അർളി അതേപോലെ വൽ ഖലമി, ഇങ്ങനെ അള്ളാഹു ഖുർആനിൽ ധാരാളം സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സൃഷ്ടികളെ കൊണ്ട് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ സൃഷ്ടികളെ കൊണ്ട് ആണയിട്ട് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്, തൻബീഹുൻ ലിഖൽഖിഹി അലാ മാ അൻഅമ ബിഹി അലൈഹി. ഏതൊരു സൃഷ്ടിയെ കൊണ്ടാണോ അള്ളാഹു ആണയിടുന്നത്, ആ സൃഷ്ടി മുഖേന മറ്റു സൃഷ്ടിജാലങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ്. പേനയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പേനയാണ് സത്യം എന്ന് പറയുമ്പോൾ, പേന എന്ന ഒരു അനുഗ്രഹം നമുക്ക് എത്രമാത്രം വലിയ ഗുണങ്ങൾ നൽകുന്നതാണ്, അള്ളാഹു പേനയിലൂടെ നമുക്ക് എത്രമാത്രം സൗഭാഗ്യങ്ങൾ തുറന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അള്ളാഹു സൃഷ്ടിയെ കൊണ്ടാണ് ഇടുന്ന ആ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഗവേഷണം നടത്തണം. ആ സൃഷ്ടിയിലൂടെ നമ്മൾ സ്രഷ്ടാവിന്റെ മഹത്വമാണ് എന്ത് ചെയ്യുന്നത്, ശരിക്ക് ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതാണ് ഇവിടെ തൻബീഹാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് ആലീമിൽ കിതാബത്തിൽ ലത്തീബിഹ തനാലുൽ ഉലൂം, മാത്രവുമല്ല എഴുത്ത് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പേന എന്ന് പറയുമ്പോൾ എന്താണ്, പേനയിലൂടെ നമുക്ക് എഴുതാൻ, അക്ഷരങ്ങൾ പ്രതിഫലിപ്പിക്കാൻ, അത് കാലങ്ങളിലേക്ക് സൂക്ഷിക്കാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, നമ്മുടെ വികസനത്തിന്റെയും പുരോഗമനത്തിന്റെയും വലിയൊരു ആധാരം തന്നെയാണെന്ത് എഴുത്ത്. എഴുത്തില്ലെങ്കിൽ ഇന്ന് എത്തിയടത്ത് നമ്മൾ എത്തൂല. അള്ളാഹു സുബ്ഹാനഹു വതാല എഴുത്ത് എന്ന ഒരു അനുഗ്രഹം തന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരുപാട് ഭൗതികമായ ഒരുപാട് വളർച്ചയിലേക്ക് നമ്മൾ എത്തിയത്. പാരത്രികമായ വളർച്ചക്കും തീർച്ചയായിട്ടും എന്താണ് സഹായം ചെയ്യുന്നത്, എഴുത്തൊരു വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തുടക്കം തന്നെ എഴുത്തു കൊണ്ട് ഇക്റഉ റബ്ബുക്കലക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. അപ്പം പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദാരനായ നിന്റെ റബ്ബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പേന കൊണ്ട് പഠിപ്പിച്ചു എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇനി നമുക്ക് ഇൽമുകൾ നമ്മൾ സമ്പാദിക്കുന്നത് പേനയെയും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഒരാൾ നേടിയ ഇൽമ അയാൾ എഴുതി വെക്കുമ്പോഴാണ് അടുത്ത തലമുറക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്നത്. പ്രവാചകനിലേക്ക് അള്ളാഹു വഹിയായി എത്തിച്ചു കൊടുക്കുന്ന, റസൂലിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇൽമ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്, റസൂലിന്റെ അനുയായികൾ എഴുതി വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, അത് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ പേന എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യകുലത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു നിഅമത്താണ്. അതാണ് വൽ ഖലമി, പേനയാണ് എന്ന് പറയുന്നത്. വമാ യസ്തുറൂൻ, സഫറ എന്ന് പറഞ്ഞാൽ കതബ എന്നാണ് അർത്ഥം, എഴുതി വരച്ചു. സഫറ എന്ന വാക്കിന് എന്താണ്, വരച്ചു. സഫറ യസ്തുറു വരയ്ക്കുന്നു, സിത്ര എന്നാണല്ലേ. യസ്തുറൂന അവർ വരയ്ക്കുന്നു അല്ലെങ്കിൽ അവർ എഴുതുന്നു, അവർ കർപ്പിക്കുന്നു. വമാ യസ്തുറൂന അവർ എഴുതുന്നതെന്തോ അത്. അപ്പൊ അവർ എഴുതുന്ന കാര്യങ്ങളാണ് സത്യം. പേനയാണ് അവർ എഴുതുന്ന വസ്തുതയാണ്. അപ്പൊ എഴുത്താണ് സത്യം. അള്ളാഹു പേനയെ കൊണ്ട് സത്യം ചെയ്തു, എഴുത്ത് എന്ന് പറയുന്ന ആ കലയെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു, സത്യം ചെയ്തു. അപ്പൊ അത് രണ്ടും നമ്മൾ ചിന്തിക്കും. എഴുത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മറ്റ് സൃഷ്ടിജാലങ്ങളൊക്കെ വേർതിരുന്ന ഒരു സംഗതിയാണ്. എഴുത്ത് മനുഷ്യന്റെ അരികിൽ മാത്രമുള്ള ഒരു വിസ്മയാണ്. അപ്പൊ ആ എഴുത്താണ് സത്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഖത്താദ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടാളും താബിഈങ്ങളാണ്. അവർ പറഞ്ഞു, വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞാൽ വമാ യസ്തുബൂൻ, അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് സത്യം. അവർ എഴുതുന്നു എന്ന യാഥാർത്ഥ്യം അതിനെ സത്യം ചെയ്തുകൊണ്ടാണ്. അതാണ് വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞാൽ വമാ യക്തുബൂൻ. സഫറ കതബ, വമാ യസ്തുറൂൻ വമാ യക്തുബൂൻ. ഫഖാല സുദ്ദി, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹം പറഞ്ഞു, വമാ യസ്തുറൂൻ യാനി അൽ മലായിക, എഴുതുന്നവയാണെന്നല്ല എഴുതുന്നവരാണ് സത്യം. എഴുതുന്നവർ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്. രണ്ടർത്ഥമുണ്ട്, എഴുതുന്നവ എന്ന് അർത്ഥമുണ്ട്, എഴുതുന്നത് എന്താണോ അത്, രണ്ട് എഴുതുന്നത് ആരാണോ അത്, ആ മലക്കുകളായതുകൊണ്ടാണ് മാ എന്ന് പറഞ്ഞത്. അപ്പൊ വമാ യസ്തുറു എന്ന് പറഞ്ഞാൽ മലായിക്ക, വമാ തക്തുബു മിൻ അഅ്മാലിൽ ഇബാദ്, മലക്കുകൾക്ക് എഴുതാനുള്ള വിഷയം എന്താണ്, അടിമകളുടെ അമലുകൾ. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ എഴുതി, എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പേടിക്കുന്ന എഴുത്ത് എന്താണ്, നമ്മൾ മരണം വരെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതി വെക്കും, നന്മയും എഴുതി വെക്കും തിന്മയും എഴുതി വെക്കും. സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യം ചെയ്താൽ അതും എഴുതി വെക്കും. നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും അത് എഴുതി എഴുതി വെക്കുന്നത് മാത്രമല്ല, അത് അച്ചട്ടായിരിക്കും. അത് മാഞ്ഞു പോകാതെ നാളെന്തെയും ഹാജരാക്കപ്പെടും. നാളെ കർമ്മരേഖയായിട്ട് നമ്മുടെ മുന്നിൽ വരും. അപ്പൊ എഴുത്ത് എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ കർമ്മങ്ങൾ ഓരോ സെക്കൻഡിലും എന്താണ് എഴുതിക്കൊണ്ടിരിക്കാം. നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതെല്ലാം എഴുതുന്നു. അത് എഴുതാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അള്ളാഹു എഴുതുന്നവയാണ് സത്യമാണാൽ മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഇമാം സുദ്ദി പറഞ്ഞു. അക്കാല വേറെ ചിലർ പറഞ്ഞത് ബലിൽ മുറാദു ഹാഹുന ബിൽ ഖലം അല്ലദി അജറാഹുല്ലാഹു ബിൽ ഖദർ, അള്ളാഹു വിധി എഴുതി വെച്ച പേന. കാരണം സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് എന്ത്, അള്ളാഹു എല്ലാറ്റിനെയും പിന്നെ മുഴുവൻ എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ച എന്താണ് പേനയാണ്. പേനയോട് അള്ളാഹു എന്ത് പറഞ്ഞു, എഴുതുക എന്ന് പറഞ്ഞു. മനസ്സിലായി? ഇന്ന ഔവലമാ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു സൃഷ്ടിച്ചതിലെ ഒന്നാമത്തെ കാര്യം പേനയാണ്. ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ടാണ്. അദ്ദേഹം പറയാണ്, എന്റെ പിതാവ് അദ്ദേഹം മരണാസന്നമാകുന്ന നേരത്തിനോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഉബാദത്ത് ബിൻ സാമിത് റവാനു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിതാവ് കേട്ടു. എന്താ കേട്ടത്? ഇന്ന ഔവലമാ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു സൃഷ്ടിച്ച ഒന്നാമത്തെ സംഗതി എന്താണ്? പേനയാണ്. ഫഖാല ലഹു, എന്നിട്ട് പേനയോട് അള്ളാഹു പറഞ്ഞു, ഉക്തുബ്, എഴുതണം. ഖാല, പേന ചോദിച്ചു, യാ റബ്ബി വമാ അക്തുബ്, റബ്ബേ ഞാൻ എന്താണ് എഴുതേണ്ടത്? ഖാല, ഉക്തുബ്, ഉക്തുബിൽ ഖദറ വമാ ഹുവ കായിനുൻ ഇല്ലാ ബസ്, നീ വിധിയാണ് എഴുതേണ്ടത്. ഈ ലോകാവസ്ഥാനം വരെ എന്തെല്ലാം നടക്കുമോ അതാണ് നീ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അങ്ങനെ ലോകാവസ്ഥാനം വരെ ഇനി നടക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതാൻ പേനയോട് ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. ആ പറഞ്ഞതോ എഴുതിയതോ അതിന്റെ രൂപവിധാനങ്ങളെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടൊരു സംഗതിയാണ്. ഇതാണ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദ് സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പം പേന ഒന്നാമത്തെ സൃഷ്ടി എന്ന അർത്ഥത്തിൽ പല ആളുകളും ഇവിടെ വൽ ഖലമി എന്ന് പറഞ്ഞാൽ വിധി രേഖപ്പെടുത്തിയ പേനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പരസ്പരം വൈരുദ്ധ്യങ്ങളല്ല, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. ഈ കാര്യങ്ങളെല്ലാം എഴുത്തിനെന്ത് ചെയ്യും, അതിൽ ഉൾപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പേനയെ ആണയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വത്തെ കുറിച്ചാണ് പേനയെ ഉയർത്തിപ്പിടിച്ചല്ല പറയുന്നത്. നമ്മൾ എഴുത്തിനെ കുറിച്ച് ചിന്തിച്ചു, പേനയെ കുറിച്ച് പഠിച്ചു. ഒരിക്കലും പേന എടുക്കാത്ത, എഴുതാനറിയാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ എഴുത്തും അറിയുന്ന ആളുകളെക്കാൾ അത്ഭുതകരമായ ഒരു ആശയം അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചു. അതിൽ തന്നെ അത്ഭുതമുണ്ട്, മനസ്സിലായില്ലേ? അപ്പം നിരക്ഷരനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഭാഷ പറയാൻ അറിയാമെന്നല്ലാതെ അത് എഴുതാനോ വായിക്കാനോ എന്ത് ചെയ്യില്ല, അറിയില്ല. അതുകൊണ്ടാണ് ഉമ്മി, ഉമ്മയിൽ നിന്ന് കിട്ടിയത് മാത്രമേ ആരെടുത്തുള്ളൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തുള്ളൂ. അതുകൊണ്ടാണ് അക്ഷരം അറിയാത്തവരെ കുറിച്ച് അറബികൾ എന്ത് പറഞ്ഞത്, ഉമ്മി എന്ന് പറഞ്ഞു. ആ നേരിട്ട് മടിത്തട്ടെന്ന് കിട്ടിയ വിവരം മാത്രമേ ആ നിലക്കുള്ളൂ, ഭാഷാണ്, വേറെ എഴുതി വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വമാണ് നമ്മൾ ഇനി താഴെ വായിക്കാൻ പോകുന്നത്, ഈ പേന വെച്ചിട്ട്. അപ്പൊ എന്താണ് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പേനയാണ് സത്യം. വമാ യസ്തുറൂൻ, പേന കൊണ്ട് എഴുതുന്ന കാര്യങ്ങളാണ് സത്യം, അല്ലെങ്കിൽ എഴുതുന്നവരാണ് സത്യം. എഴുതുന്നവർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? മലക്കുകളായിരിക്കും. എഴുതുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ എഴുത്തും, എഴുതി നമുക്ക് കിട്ടിയ മുഴുവൻ വിജ്ഞാന ഗ്രന്ഥങ്ങളും എന്താണ്? പേനയാൽ എഴുതപ്പെട്ടതാണ്. അപ്പൊ ആ എഴുതപ്പെട്ട സംഗതികളൊക്കെ ആണയിട്ടിട്ട് പറയുന്ന വിശേഷത്തിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. എന്താണ് ഒന്നാമത്തെ കാര്യം? ഖൗലുഹു മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, ഒന്നാമത്തെ വിഷയം അതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയാണ് മാ അൻത, മാ എന്ന് പറഞ്ഞാൽ അല്ല, അൻത നീ, താങ്കൾ അല്ല, എന്തല്ല, അൻത ബീന, അൻതബി മജ്നൂൻ, താങ്കൾ മജ്നൂൻ അല്ല. എന്നിട്ട് പറയാണ് ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ. അത് ഓരുന്നാനുള്ള ശൈലിക്കാണ് ആ ശൈലി. ശരിക്കും ബിനിഅമതി റബ്ബിക എന്നുള്ളത് ദേശമാണ് ആശയം പറഞ്ഞത്. അപ്പം നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ നീ മജ്നൂൻ അല്ല, ജിന്നു കൂടിയവൻ അല്ല. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ജിന്നുബാധിതൻ, മനസ്സിലായില്ലേ? അപ്പം മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ നീ ജിന്നുബാധിതൻ അല്ല. മക്കയിലെ ബഹുദൈവ ആരാധകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുവരെ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന എല്ലാ ആദരവും പിടിച്ചുപറ്റി ജീവിച്ച ഖുർആൻ ആയത്തുകൾ ഓതാന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ ജിന്നു കൂടി. ആർക്ക് ജിന്നു കൂടി? അതിന് അവരെ സംബന്ധിച്ച് ജിന്നു കൂടിയ ആൾക്കാർ പിച്ചും പോയൊക്കെ പറയും. സാധാരണ ആളുകൾ പറയാത്ത ശൈലിയുള്ള വർത്തമാനങ്ങളൊക്കെ ജിന്നു കൂടിയ ആളുകൾ സംസാരിക്കും. അപ്പൊ സാധാരണ നമ്മുടെ ആളുകൾ പറയുന്നതിനപ്പുറത്തുള്ള ആളുകളെ വശീകരിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയാൻ കഴിയുന്നത് ജിന്നു കൂടിയത് കൊണ്ടാണ് എന്ന് ആര് പറഞ്ഞിരുന്നു? മക്കയിലെ ബഹുദൈവ ആരാധകർ പറഞ്ഞിരുന്നു. അതിന് മറുപടിയാണ് മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, നീ നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ ജിന്നുബാധിതൻ അല്ല. ഐലത്ത വല്ലാഹി വഐലത്ത വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സ്തുതി, ലസ്ത ബിമജ്നൂൻ, നീ എന്തല്ല, മജ്നൂൻ, ഭ്രാന്തൻ അല്ലെങ്കിൽ ജിന്നു കൂടിയവൻ അല്ല. കമാ യഖൂലുഹുൽ ജഹലത്തു മിൻ ഖൗമിക്, നിന്റെ ജനതയിലെ വിവരദോഷികൾ അങ്ങനെ പറയുന്നുണ്ട്. അൽ മുഖദിബൂന ബിമാജിഹും ബിഹി മിനൽ ഹുദാ വൽ ഹഖിൽ മുബീൻ, നീ അവരിലേക്ക് കൊണ്ടുവന്ന സന്മാർഗം, വ്യക്തമായ സത്യം, അതിനെ തള്ളുന്ന ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നുണ്ട്? നീ ജിന്നു കൂടിയ ആളാണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ല? എന്നാൽ എന്താണ് അവരാരോപിക്കുന്ന വിഷയം? എന്താണ് അവർ? ഫന തബൂക ഫീഹി ഇലൽ ജുനൂൻ, നിന്നിലേക്ക് ഭ്രാന്തിനെ അവർ ആരോപിച്ചു. അപ്പം പേനയെ സത്യപ്പെടുത്തി, എഴുതുന്ന വിശേഷങ്ങളെയും വിഷയങ്ങളെയും സത്യപ്പെടുത്തി അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ നീ മജ്നൂൻ അല്ല. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, വഇന്ന ലക, ഇന്ന തീർച്ചയായും, ലക നിനക്കുണ്ട്, താങ്കൾക്കുണ്ട്, ല എന്ന് പറഞ്ഞാൽ വീണ്ടും തീർച്ചയായി, ഇന്നയുടെ കൂടെ ല എന്ന് വരുമ്പം അതൊന്നുകൂടി ഉറപ്പായി, തീർച്ചയായും നിനക്കുണ്ട് തന്നെ, തീർച്ചയായും നിനക്ക് ഉണ്ട്. എന്താ ഉള്ളത്? ല അജ്റൻ, ഇന്ന വന്നുകൊണ്ടാണ് അജ്റൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇസ്മായതുകൊണ്ട്, നിനക്കെന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഇന്ന ലക്ക ല അജ്റൻ, തീർച്ചയായും നിനക്ക് പ്രതിഫലമുണ്ട് തന്നെ. എങ്ങനെയുള്ള പ്രതിഫലം? ഗൈറ മംനൂൻ, ഐ ഗൈറ മഖ്തൂഉ, മുറിഞ്ഞു പോകാത്ത. ഗൈറ മംനൂൻ എന്ന് പറഞ്ഞാൽ ഗൈറ മഖ്തൂഉ എന്നാണ് അർത്ഥം, മുറിഞ്ഞു പോകാത്ത എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്, സ്വർഗത്തിൽ കയറി. സത്യത്തിൽ നമ്മൾ ചെയ്ത അമലിനനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം തരുന്നതെങ്കിൽ ഒരു സെക്കൻഡ് മതി, സ്വർഗം എന്ന് കണ്ടാൽ തന്നെ നമ്മൾ ചെയ്ത അമലിനൊക്കെ അതിനേക്കാളും കൂടുതലായിരിക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ അത്രയും വിശിഷ്ടമാണ്. നമ്മൾ ചെയ്ത അമലിനനുസരിച്ച് അള്ളാഹു പ്രതിഫലം തരാൻ നിന്നാൽ സ്വർഗത്ത് താമസിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് കണ്ടുവരാനൊക്കെ എന്ത് ചെയ്യുള്ളൂ, അവസരം ഉണ്ടാവുള്ളൂ, സ്വർഗത്തിൽ എത്തുന്നവരാണെങ്കിൽ തന്നെ. പക്ഷെ സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട്, സ്വർഗം ഒരാൾക്കുള്ള വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിറങ്ങി പോകാൻ പറയില്ല. സ്വർഗത്തിൽ എത്തിയ ഒരാൾ ഒരിക്കലും ഒരു കാരണം എന്റെ സമയം കഴിഞ്ഞ് പോയിക്കോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ ശരിയല്ല കൊണ്ട് പോയിക്കോ എന്നൊന്നും എന്ത് ചെയ്യില്ല, പറയില്ല. അതാണ് സ്വർഗത്തെ കുറിച്ച് ഗൈറ മംനൂൻ, ഗൈറ മഖ്തൂഉ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, അവസാനിക്കാത്ത പ്രതിഫലം. അത്ഭുതമാണ് കാര്യം. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ട്, അത് അദ്ദേഹം സഹിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം സഹിക്കേണ്ടി വന്ന ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് വേദനിച്ച പോലെ ലോകത്ത് ഒരാളുടെ മനസ്സും വേദനിച്ചിട്ടില്ല. നാഷദന്നാസി ബലായൻ അല്ലംബിയ, ജനങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായതാരാണ്? അമ്പിയാക്കളാണ്. ഫമിൻഹും അന, അവരിൽ ഞാനാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആള് ലോകത്താരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അദ്ദേഹത്തിന് നല്ല ക്ഷമയും ആര് കൊടുത്തിട്ടുണ്ട്? അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതാണ് വൈന്ന ലക ല അജ്റൻ ഗൈറ മംനൂൻ, നീ ആ ക്ഷമിക്കുന്നതിന് പകരമായി അള്ളാഹു ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം തരുന്നുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു മഹത്വപ്പെടുത്താൻ, ശത്രുക്കൾ നബി സല്ലല്ലാഹു ഇകഴ്ത്താൻ നോക്കാൻ, പ്രവാചക നിന്നെയാണ്, നബി നിന്ന ഒരു ഭാഗത്ത് നടക്കുമ്പം അള്ളാഹു സുബ്ഹാനത്തിൽ നേരിട്ട് എന്താണ് ദൃഷ്ടാന്തങ്ങളിലൂടെ ശത്രുക്കൾക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വെല്ലുവിളിയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്ന ഖുർആൻ ആയത്തുകളുടെ എന്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം വാഴ്ത്താണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വഇന്നക, തീർച്ചയായും നീ, താങ്കൾ, ല തന്നെയാ, അലാ ഖുലുഖിൻ, ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം, സംസ്കാരം, ഖൽഖാണ് സൃഷ്ടി, ഖുലുഖ് എന്താണ്? സ്വഭാവം. ഖുലുഖിൻ ലാമിന് ളമ്മാണ്. അലാ ഖുലുഖിൻ അളീം, മഹത്തായ. താങ്കൾ മഹത്തായ സ്വഭാവത്തിൽ തന്നെയാകുന്നു ഉള്ളത്. വൈനക അലാ ദീനിൻ അളീം. ഇവിടെ ഖുലുഖ് എന്ന് പറഞ്ഞാൽ ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖ് എന്താണ്? ദീന് തന്നെയാണ്. വഹുവൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ഇസ്ലാമിലാണ് ഉള്ളത് എന്നാണ്. മഹത്തായ സംസ്കാരത്തിനാണ് ഉള്ളത്. ആ സംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഖുലുഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം എന്നാണ് അതിന്റെ വിശദീകരണമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി വകദാലിക ഖാല മുജാഹിദ് അബൂ മാലിക് വസുദ്ദി റബിയ ബിൻ അനസ്, അവരൊക്കെ പറഞ്ഞത് ഇവിടെ ഖുലുഖ് അളീം എന്നാൽ ഇസ്ലാമാണ്. ലഹാഖ് ഇബ്നു സൈദ് തുടങ്ങിയ ഖുർആൻ വ്യാഖ്യാതാക്കളായിട്ടുള്ള പൂർവികർ പറഞ്ഞിരിക്കുന്നത്, പിന്നെ സബൂതാബിങ്ങൾ പെട്ടാണ് ലഹാഖ്, അവർ പറഞ്ഞിരിക്കുന്നത്, ഇബ്നു സൈദ് പറഞ്ഞിരിക്കുന്നതാണ്, പിന്നെ സയ്യിദ് ബിൻ അബി അറൂബ ഖത്താദാറുവാനും തുടങ്ങിയ ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നു, വൈന കലാല ഖുലുഖൻ അളീം എന്ന് പറഞ്ഞാൽ അത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് അവർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഫഇന്ന ഖുലുഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ. രണ്ടാമത്തെ വിശദീകരണം എന്താണ്? ഖുലുഖ് എന്ന് പറഞ്ഞാൽ ഖുർആൻ. താങ്കൾ ഖുർആനിൽ തന്നെയാണ്, ഖുർആനിന്റെ സംസ്കാരത്തിൽ തന്നെയാണ്. ഇത് രണ്ടും വ്യത്യസ്തമല്ല, രണ്ടും തന്നെ രണ്ട് തരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഹദീസിന്റെ പൂർണ്ണ രൂപം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടു, അൻ ഖുലുഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആരോ വന്നിട്ട് ആരോട് ചോദിച്ചു? ആയിഷ ബീവിയോട് ചോദിച്ചു. ചിലപ്പോട്ട് കാണാം, അന്ന സഅദ് ബിൻ ഹിഷാം സഅല ആയിഷ, സഅദ് ബിൻ ഹിഷാം വന്നിട്ട് പിന്നെ ആയിഷ ബീവിയോട് ചോദിച്ചു, എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഭാവം എങ്ങനെയുണ്ട്? ഫഖാലത്ത് അലസ്തു തഖറുൽ ഖുർആൻ, അലസ്ത തഖറുൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറുണ്ടോ? ഖാല ബല, അതെ. ഖാലത്ത് ആയിഷ പറഞ്ഞു, ഫഇന്ന ഖുലുഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്താണ്? ഖുർആനാണ് എന്ന് പറഞ്ഞു. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ് എന്ന് പറയുമ്പോൾ എന്താണ്? താങ്കളുടെ സ്വഭാവം ഖുർആനാണ്. ഖുർആൻ ഒരു മനുഷ്യനിൽ ഏത് സംസ്കാരം ഉണ്ടാകണമെന്നാണോ പഠിപ്പിച്ചത്, അത് അതിന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിൽ ഉള്ള വ്യക്തിയാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഹദീസ്. ഇനി ഈ ആശയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാനാഹാകാം. ഇതിന്റെ അർത്ഥം അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം സാറ ഇൻതിസാറൽ ഖുർആൻ. ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ഒരു മാതൃകയായിരുന്നു ജീവിതത്തിൽ. ഖുർആൻ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഒന്നാമത്തെ മാതൃകാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അങ്ങനെ ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അംറൻ വനഹിയൻ, കൽപ്പനയുടെ വിഷയത്തിലാണെങ്കിലും നഹിയന്റെ വിഷയത്തിലാണെങ്കിലും. ഖുർആൻ കൽപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിക്കും, ഖുർആൻ വിലക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കും. മനസ്സിലായില്ലേ? അങ്ങനെല്ലാം അത് സജീയത്തൻ ലഹു വഹുലഖൻ, അത് നെയ്തെടുക്കപ്പെട്ടതാണ് പ്രവാചക ജീവിതത്തിൽ, അദ്ദേഹത്തിന് സംസ്കാരമായി മാറിയതാണ്. ഖുർആൻ എന്തെല്ലാം കൽപ്പിച്ചോ ഫഅലഹു, അത് റസൂൽ ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്തെല്ലാം വിലക്കിയോ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹ്മാ നഹാഹു അൻഹു തറക്കഹു, അത് ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ ഖുർആൻ അനുസരിച്ച് ഒരു മഹത്തായ സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു. ജബല എന്ന് പറഞ്ഞാൽ സബാ എന്നർത്ഥം, വാർത്തെടുത്തു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉത്തമ ഗുണങ്ങളുണ്ട്. ഏതുപോലെ? മിനൽ ഹയാഇ വൽ കറമി വ ശജാഅത്തി വ സഫ്ഹി വൽ ഹിൽമി. രണ്ട് കാര്യങ്ങൾ ഷെയ്ഖോട് എടുത്തു പറഞ്ഞു ഇബ്നു കസീർ. എന്തൊക്കെ? ലജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയേണ്ട വിശിഷ്ട ഗുണമാണെന്ത്? നാണം. അദ്ദേഹം തിന്മയെ കുറിച്ച് എന്താണ്, അങ്ങേയറ്റം തെറ്റ് ചെയ്യുന്നതായിട്ട് നാണമുള്ള ആളായിരുന്നു. കറം, ഉദാരത, ഔദാര്യവാനായിരുന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലം. ഷജാഅത്ത്, ധീരത, കൂട്ടത്തിലുള്ള എല്ലാവരെക്കാളും ധീരനാരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. സഫ്ഹ്, വിശാലത, മറ്റുള്ള ആരെങ്കിലും വേദനിപ്പിച്ചാലൊക്കെ അത് സഹിക്കാനും മാപ്പ് കൊടുക്കാനും ഒക്കെ ഉള്ള കഴിവിനാണ് എന്ത് പറയാ? സഫ്ഹ് എന്ന് പറയാം. ആ ക്ഷമിക്കാനുള്ള, ആ ഉൾക്കൊള്ളാനുള്ള കഴിവ്, സഫ്ഹ്, വിശാലത. ഹിൽമ്, പക്വത, കൃത്യമായ പക്വത. ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ആർക്കുണ്ടായിരുന്നു? ഒക്കെ ഖുർആൻ അനുശാസിക്കുന്ന ഗുണങ്ങളാണ്. ഇതെല്ലാറ്റിന്റെയും മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലു ഖുലുഖൻ ജമീലിൻ കമാ തബത ഫി സ്വഹീഹൈൻ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മനോഹരമായ സ്വഭാവ ഗുണങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന ഒരു ഹദീസ് സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലും വന്നിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനമാണ്. അദ്ദേഹം പറഞ്ഞു, ഹദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫിനി. നമ്മളെല്ലാവരും കേട്ടു പരിചയിച്ച ഒരു ഹദീസാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് എടുത്തു. 10 വർഷം ഞാൻ അദ്ദേഹത്തിന് വൃത്തിവേല ചെയ്തു. ഫമാ ഖാല ലി ഉഫിൻ ഖത്തു, ഒരിക്കൽ പോലും എന്റെ എന്ന് ചോദിച്ചിട്ടില്ല. ഹേ എന്ന് ആരൊരു ഒരു അമർഷത്തിന്റെ ഒരു വാക്കുണ്ടല്ലോ, ഒറ്റ വാക്ക്, ഒരു ചുളി മുഖം ചുളിച്ചിട്ടുള്ള ഒരു വാക്ക്, എന്നോട് ഒരിക്കൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ഷൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽതുഹു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് എന്തിനാടാ നീ അത് ചെയ്തത് എന്നാരും ചോദിച്ചിട്ടില്ല. നീ എന്തിനാണത് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. വലാ ലി ഷൈഇൻ ലം അഫ്അലുഹു, ഞാൻ ചെയ്യാതെ പോയൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്യാൻ വിട്ടുപോയി, അങ്ങനെ ചെയ്യാതെ പോയ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അലാ ഫാൽത്തോ, നീ എന്തേ അത് ചെയ്യാതിരുന്നത് എന്നും ആര് ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ചോദിച്ചിട്ടില്ല. വക്കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി ഖുലുഖ, സ്വഭാവപരമായി ജനങ്ങളിൽ ഏറ്റവും വിശിഷ്ടതയുള്ള വ്യക്തിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ മസസ്തു ഖസ്ദൻ വലാ ഹരീറൻ വലാ ഷൈൻ, ഞാൻ ചണമോ പട്ടോ എന്തെങ്കിലും ഒരു വസ്തുവോ ജീവിതത്തിൽ ഇതുവരെ തൊട്ടിട്ടില്ല. കാന അലിയന മിൻ കഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈപ്പടം പിടിക്കുന്നതിനേക്കാൾ മാർദ്ദവമുള്ള ഒരു വസ്തു ഞാൻ കേട്ടില്ല, അതിനേക്കാൾ മൃദുവായ ഒന്നും. സത്യത്തിൽ അത് കൈയിന്റെ മൃദുത്വം മാത്രമല്ല, അത് പറയുമ്പോൾ എന്തുകൊണ്ട്, സ്വഭാവത്തിന്റെ മൃദുത്വം അതിലുണ്ട്. കൈ മൃദുവാണ്, യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അങ്ങേയറ്റം സൗമ്യമാണ്. അതിനേക്കാൾ അദ്ദേഹത്തിന്റെ കൈപ്പടത്തെക്കാൾ മൃദുവായ മാർദ്ദവമുള്ള ഒരു പട്ടോ ചണമോ പോലും ഞാൻ കേട്ടില്ല, സ്പർശിച്ചിട്ടില്ല. ഒരു പട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പഞ്ഞി പോലത്തെ വസ്തുക്കളൊന്നും ഞാൻ തൊട്ടിട്ടില്ല. വല ഷമിം തു മിസ്കൻ വല ഐത്തറൻ കാന അഫിയബമിൻ അറഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിനേക്കാൾ വിശിഷ്ടമായ കസ്തൂരിയോ അത്തറോ സുഗന്ധമോ ഞാൻ വാസനിച്ചിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പ് എന്തായിരുന്നു? സുഗന്ധമായിരുന്നു. അതിനേക്കാൾ സുഗന്ധമുള്ള ഒരു കസ്തൂരിയോ ഒരു അത്തറോ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആര് പറഞ്ഞു? അനസ് ബിൻ മാലിക്. അദ്ദേഹത്തിന് 10 വർഷം വൃത്യവേല ചെയ്തിട്ടുള്ള അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. ദറാ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീൽ ബുഖാരി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി വജ്ഹൻ വഅഹ്സനന്നാസി ഖുലുഖൻ, സ്വഭാവപരമായും വദനത്താലും ജനങ്ങളിൽ ഏറ്റവും മികച്ചയാണ് നല്ല മുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഒരിക്കലും ആളുകൾക്ക് വെറുപ്പുള്ളതായിട്ടില്ല. ഏറ്റവും നല്ല മുഖം ആരുടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖമാണ്. ഏറ്റവും നല്ല സ്വഭാവം ആരുടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ ബി ത്വീൽ വലാ ബിൽ ഖസീർ, കാഴ്ചയിലാകട്ടെ അദ്ദേഹം വളരെ നീളമുള്ള ഒരാളോ ഉയരം കുറഞ്ഞ ഒരാളായിരുന്നില്ല, ഒരു മിതമായ ഉയരമുള്ള ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല ഹാദീസ് ഫീ ഹാദാ കസീറ, ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഇമാം തുർമുദിയുടെ കിതാബ് ഷമായിൽ എന്നുള്ള പുസ്തകമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവ മര്യാദകൾ പഠിക്കാൻ വേണ്ടി വായിക്കേണ്ടത് എന്ന് ഇവിടെ ചേർത്തിട്ടുണ്ട്. കിതാബു ഷമായിൽ, കിതാബ് ഷമായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്താണ്, പ്രവാചകനത്തെ സംസാരം എങ്ങനെയാണ്, അദ്ദേഹം ആളോട് ഇടപഴകുന്നത് എങ്ങനെയാണ്, കുടുംബത്തിനോട് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എങ്ങനെയാണ്, അദ്ദേഹം മാർക്കറ്റിലേക്ക് വന്നാൽ എങ്ങനെയാണ്, അങ്ങനെ ഓരോ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു എന്നുള്ള സ്ഥിരപ്പെട്ട ധാരാളം റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണിത്, കിതാബു ഷമായിൽ. ആരുടെ? തുർമുദി, ഇമാം തുർമുദിയുടെ ഗ്രന്ഥം. അതിൽ നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഇമാം അഹമ്മദിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ആയിഷ റളിയല്ലാഹു നിവേദനമാണ്. കാലത്ത് അവർ പറഞ്ഞു, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഖാദിമൻ ലഹു ഖത്തു, ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു ഭൃത്യനെ അടിച്ചിട്ടില്ല. വലാ ലറബ ഇമ്രാത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു ഭാര്യയെ പോലും അടിച്ചിട്ടില്ല. വലാ ലറബ ബിയദിഹി ഷയൻ, ഒന്നിനെയും അടിച്ചിട്ടില്ല. ഖത്തു ഒരിക്കലും, എപ്പോഴല്ലാതെ, ഇല്ലാ നിജാഹിദ ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോഴല്ലാതെ. യുദ്ധക്കളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിപ്പിച്ചിട്ടുണ്ട്, വെട്ടിയിട്ടുണ്ട്, ഒരാളെയാണെങ്കിൽ ഒരാളെ ജീവിതത്തിന് വധിച്ചിട്ടുമുണ്ട്. അപ്പം അല്ല, അതല്ലാതെ യുദ്ധക്കളത്തിലല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഒരാളെയും പ്രഹരിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സ്വാലിഹൽ അഖ്ലാഖ്, വേറെ റിപ്പോർട്ടിൽ മകാരിമൽ അഖ്ലാഖ്, ഉത്തമ ഗുണങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിയുക്തനായത്. എന്നെ അള്ളാഹു നിയോഗിച്ചത് ലോകത്തെന്തെല്ലാം സൽസ്വഭാവങ്ങളും ഗുണങ്ങളും ഉണ്ടോ അതെല്ലാം പൂർണ്ണമായി ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഉള്ള റിപ്പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ എന്തെല്ലാം പറഞ്ഞു? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പേനയാണ് സത്യം, എഴുതിക്കൊണ്ടിരിക്കുന്നവ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് സത്യം. മാ അൻസാ ബി നിഅമത്തി റബ്ബിക ബി മജ്നൂൻ, നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ നീ ഒരു മജ്നൂൻ അല്ല, നീ ജിന്നു കൂടിയവൻ അല്ല. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, തീർച്ചയായി നിനക്കൊരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, തീർച്ചയായും താങ്കൾ ഉത്തമ സ്വഭാവത്തിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ എന്ത് ചെയ്യാണ്? അള്ളാഹു പ്രശംസിക്കാൻ. എന്നതിന് ശേഷം ഫസതുബ്സിറു വയുബ്സിറൂൻ ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഫസതുബ്സിറു നീ കാണും, അബ്സറ യുബ്സിറു, അബ്സറ എന്നാൽ കണ്ടു, റഅ എന്നർത്ഥം, തുബ്സിറു നീ കാണും, ഫസതുബ്സിറു എന്നാ പിന്നെ ഭാവിയിൽ തന്നെ അർത്ഥം വരണം, മുസ്തഖ്ബിലായിട്ട് തന്നെ പറയാവും, കാണും, നീ പിന്നീട് മനസ്സിലാക്കും. ഫസ്ത ഫ, അപ്പോൾ അങ്ങനെ, സതുബ്സിറു നീ പിന്നീട് കാണും, നീ മാത്രമല്ല വയുബ്സിറൂൻ അവരും കാണും. അബ്സറ കണ്ടു, യുബ്സിറു കാണുന്നു, യുബ്സിറൂന അവർ കാണുന്നു, തുബ്സിറു നീ കാണുന്നു, ഫസതുബ്സിറു നീ കാണും, വയുബ്സിറൂന അവരും കാണും, നീയും അവരും എല്ലാം കണ്ടു മനസ്സിലാക്കും. എന്താ മനസ്സിലാക്കുക? ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഓ മുഹമ്മദേ നിനക്ക് മനസ്സിലാകും, അവർക്കും മനസ്സിലാകും, നിന്നെ ധിക്കരിക്കുന്ന ആളുകൾക്കും മനസ്സിലാകും, ശരിക്ക് മഫ്തൂൻ ആരാണ്. മഫ്തൂൻ എന്ന് പറഞ്ഞാൽ മജ്നൂൻ. നബിക്കാണ് ജിന്നു കൂടിയെന്നല്ലേ അവർ പറയുന്നത്? ശരിക്കും അവർക്കാണ് ജിന്നു കൂടിയത്. ഷെയ്ത്താൻ കൂടി ആർക്കാണ്? അബൂജലും ടീമിനാണ്. അവിടെയല്ല ഒരു ഇസ്ലാമിലേക്ക് വരാത്ത, മനസ്സിലായില്ലേ? മഫ്തൂൻ എന്ന് പറഞ്ഞാൽ ഫിത്നയിൽ അകപ്പെട്ടവൻ. മജ്നൂവിനെ കുറിച്ച് അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ത്? മഫ്തൂൻ. അവൻ ഫിത്നയിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ കൂടിയ അർത്ഥത്തിലാണ് എന്ത് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ മഫ്തൂൻ എന്നാൽ എന്തന്നെയാണ്? മജ്നൂൻ. കാരണം അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം മജ്നൂനാണെന്ന് ആരോപിക്കുന്നത്. അപ്പൊ അദ്ദേഹം മജ്നൂൻ അല്ലാന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്. ശരിക്കും മജ്നൂൻ ആരാണെന്ന് അവർക്ക് നാളെ മനസ്സിലാവും, നിനക്കും മനസ്സിലാവും, അവർക്കും മനസ്സിലാവും. ഫസതുബ്സിറു വയുബ്സിറൂൻ ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഫിത്നയിൽ അകപ്പെട്ടത്, ഐ അൽ മജ്നൂൻ. ഇബ്നു അബ്ബാസ് പറഞ്ഞു മഫ്തൂൻ എന്ന് പറഞ്ഞാൽ മജ്നൂൻ തന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്ത് വിശേഷിച്ച് പറഞ്ഞതാണ് അൽ മജ്നൂൻ, മജ്നൂൻ ആരാണ്, നിങ്ങളിൽ ആരാണ് മജ്നൂൻ എന്ന് എപ്പോ മനസ്സിലാവും? സതഅലമു വയഅലമൂന യൗമൽ ഖിയാമ. ഇബ്നു അബ്ബാസ് പറയാണ് ഖിയാമത്ത് നാളിൽ എത്തുമ്പോൾ നബിക്ക് സ്വലാഹു മനസ്സിലാവും, അവർക്കും മനസ്സിലാവും. ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ തന്നെ മനസ്സിലാവും, കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു ശൈലിയാണ്. ആരാണോ ആക്ഷേപിച്ചത് അയാളുടെ മുന്നിൽ നിന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു പറയുമ്പോൾ എന്താണ്, അതിനെ കുറിച്ചൊരു ഗൗരവം ഉണ്ടാവും. വാക്കൻ നബി സല്ലല്ലാഹു നിൽക്കുന്നിടത്ത് വെച്ചാണ് ആര് മനസ്സിലാക്കാൻ പോകുന്നത്? മുശ്രിക്കുകൾ മനസ്സിലാക്കാൻ പോകുന്നത് ശരിക്ക് ജിന്നു കൂടിയത് ഞങ്ങൾക്കാണ്, ചേട്ടാ ഞങ്ങളാണ് എന്തിട്ടുള്ളത്, ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുതയോട് കൂടി പെരുമാറുന്ന അവർക്ക് അന്ന് മനസ്സിലാവും. ഈ മഫ്തൂൻ എന്ന് പറഞ്ഞാൽ മജ്നൂൻ എന്നുള്ള അർത്ഥം ഇബ്നു അബ്ബാസിന് പുറമെ മുജാഹിദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം സഹാബികളും അതേ അർത്ഥം തന്നെയാണ് എന്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. മഫ്തൂൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യവും അസത്യവും തിരിച്ചറിയാതെ പോയവെന്നാണ് മറ്റൊരർത്ഥം. ഫിത്നയിൽ അകപ്പെടാനാ വഴി തെറ്റിപ്പോ, അത് ശരിയാണല്ലോ. സത്യവും അസത്യവും തിരിച്ചറിയാതെ പോയത് ആർക്കാ? നബിക്കാണോ മുശ്രിക്കുകൾക്കാണോ? ഒരു സംശയമില്ല. അബൂജലും കൂട്ടർക്കാണെന്ത്? അവരാണ് ഫിത്നയിലായിപ്പോയത്. ഫിത്ന ലലാലത്തിനുള്ള അർത്ഥം, വഴി തെറ്റിപ്പോയവർ എന്ന അർത്ഥം എന്തുണ്ട്? അതിനുണ്ട് മഫ്തൂൻ. ആ അർത്ഥത്തിലും ഈ ആശയം വന്നിട്ടുണ്ട്. പ്രത്യക്ഷത്തിലെ അർത്ഥം എന്താണ്? ഹഖിൽ നിന്ന് തെറ്റിപ്പോ, ഖദിഫ്തന അനിൽ ഹഖി വളല്ല അൻഹു, സത്യത്തിൽ നിന്ന് ഫിത്നയിലായവൻ, വഴി തെറ്റിപ്പോയവൻ എന്നാണ് അതിന്റെ അർത്ഥം. ബിഅയ്യിക്കുമുൽ മഫ്തൂൻ. എന്താ പറയാ? ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദല്ല അൻ സബീലിഹി, നിന്റെ റബ്ബ് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ബിമൻ ദല്ല അൻ സബീലി, അവന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയതാരാണ്. വല്ല വഴിതെറ്റി, വല്ല എന്ന് എന്താണ് വഴിതെറ്റി. ഇന്ന റബ്ബക്ക, തീർച്ചയായും നിന്റെ റബ്ബ്, ഹുവ അവൻ, ആലമു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഇന്ന റബ്ബക്ക ഹുവ ആലമു, തീർച്ചയായും നിന്റെ രക്ഷിതാവ് ഏറ്റവും നന്നായി അറിയുന്നവരാണ്. ആരെ കുറിച്ച്? ബിമൻ ദല്ല അൻ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ കുറിച്ച്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആരാണ്? നിന്റെ റബ്ബാണ്. വഹു ആലം, അവൻ ഏറ്റവും നന്നായി അറിയുന്നവരാണ്. ബിൽ മുഹ്തദീൻ, വഴി സ്വീകരിച്ചവരെ കുറിച്ചും, വഴി തെറ്റിയവരെയും അറിയാം, തെറ്റാത്തവരെ അറിയാം. മുഹ്തദി, ഹദ എന്നുള്ളതിന്റെ ഇഫ്താല വചനാണ് ഇഹ്തദ, സന്മാർഗം സ്വീകരിച്ചു. ഹദ എന്ന് പറഞ്ഞാൽ സന്മാർഗം കാണിച്ചു, അല്ലെങ്കിൽ സന്മാർഗത്തിലൂടെ നയിച്ചു. അതാണ് എന്തിന്റെ അർത്ഥം ഹദ എന്ന് പറഞ്ഞാൽ. ഇഹ്തദ എന്ന് പറഞ്ഞാൽ സന്മാർഗം സിദ്ധിച്ചു, സന്മാർഗം ലഭിച്ചു. ഇഹ്തദ യഹ്തദി, സന്മാർഗം ലഭിച്ചു, സന്മാർഗം ലഭിക്കുന്നു. അതിന്റെ ഇസ്മുൽ ഫായിൽ മുഹ്തദി, സന്മാർഗം ലഭിച്ചവൻ. അതിന്റെ ബഹുവചനം മുഹ്തദൂന, മുഹ്തദീന. അപ്പം സന്മാർഗം ലഭിച്ചവരാരാണ് എന്നും അള്ളാഹുവിന് അറിയാം. സന്മാർഗം ലഭിക്കാതെ വഴിതെറ്റിപ്പോയത് ആരാണ് എന്നും ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. ഇന്ന റബ്ബക ഹുവ ആലമു ബിമൻ ദല്ല അൻ സബീലിഹി വഹുവ ആലമു ബിൽ മുഹ്തദീന, അവരിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റിപ്പോയതാരാണ് എന്ന് അവൻ നന്നായി അറിയും. നിന്റെ റബ്ബ് തന്നെ ഏറ്റവും നന്നായി അറിയും. ഹിദായത്ത് സ്വീകരിച്ചത് ആരാണ്, നേർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ആരാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് ആരാണ് എന്നും ഏറ്റവും നന്നായി അറിയുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താണെന്നുള്ളത് നന്നായി ശ്രദ്ധിച്ചോളൂ എന്നാണ് എന്റെ പൊരുൾ. അവർക്ക് ശരിക്കും ഒരു താക്കീതിന്റെ സ്വഭാവത്തിലുള്ള ഒരു വർത്തമാനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാനത് ഓതിയിട്ടില്ലെങ്കിലും നമുക്ക് ആശയം കൂടി പറയാൻ സമയമുണ്ട്, ഒന്ന് ഓതിക്കോളൂ. فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء بنميم ഫലാത്തുൽമുകദ്ദിബീൻ وَدُّوا لَوْ تُدْهِنُ فَيُدْهِنُونَ وَلَا تُطِعْ كُلَّ حَلَّافٍ مَّهِينٍ هَمَّازٍ مَّشَّاءٍ بِنَمِيمٍ مَّنَّاعٍ لِّلْخَيْرِ مُعْتَدٍ أَثِيمٍ عُتُلٍّ بَعْدَ ذَلِكَ زَنِيمٍ أَنْ كَانَ ذَا مَالٍ وَبَنِينَ. അല്ല, ആയത്ത് രണ്ടായിരത്തി മൂന്ന് തോതി. ഫലാത്തുത്തയിൽ മുക്കദിബീൻ വദ്ദൂ ലൗ തുദുഹിനു ഫയുദുഹിനു. അതാ യുതിയു, അനുസരിച്ചു. ഇതാഴ്ത്ത്, അതാ യുതി എന്ന് നടത്തുന്നതാണ് അനുസരിച്ചു. യുതിയു എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നു. തുതിഉ, നീ അനുസരിക്കുന്നു. അതിന്റെ നഹി, വിരോധ രൂപമാണെന്ത്? ലാ തുതിഉ, നീ അനുസരിച്ചു പോകരുത്. ഫലാ തുതിഉ, അതിനാൽ നീ അനുസരിക്കരുത്. അൽ മുഖദ്ദിബീൻ, കളവാക്കുന്നവരെ, സത്യത്തെ തള്ളിക്കളയുന്ന ആളുകളെ, പ്രമാണങ്ങളെ ചവിട്ടി മെതിക്കുന്ന ആളുകളെ നീ ഒരിക്കലും ചെയ്യരുത്. അനുസരിക്കരുത്. വലാത്തത്വയിൽ മുക്കസിബീൻ കളവാക്കുന്നവരെ നീ ഒരിക്കലും അനുസരിക്കരുത്. അപ്പം തഖൂലു തആല കമാ അന്നമന അലൈക വഅതൈനാക ശറാൽ മുസ്തഖീം, നമുക്ക് അള്ളാഹു നിയമത്ത് നൽകി, അതിലെടുത്തു വരേണ്ട നിയമത്താണ് ശരീഅത്ത് ഇസ്ലാം. വൽ ഖുലുഖുൽ അദീം, നല്ല സ്വഭാവം അള്ളാഹു നമുക്ക് നൽകിയൊരു നിയമത്താണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നിയമത്താണ്. അതുകൊണ്ട് ആ നിയമത്ത് ലഭിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല? ഫലാത്തത്തിൽ മുക്കദ്ദിബീൻ, വദ്ദു അവർ കൊതിച്ചു, ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. വദ്ദ മവദ്ദത്ത് കേട്ടില്ലേ, സ്നേഹം ആഗ്രഹം. വദ്ദ ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു. വദ്ദു അവരിഷ്ടപ്പെട്ടു, ആര്? കാഫിറുകൾ ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെട്ടത്? ലൗ തുദ്ഹിനു, ദഹന എന്ന് പറഞ്ഞാൽ ശരിക്കും എണ്ണ തേച്ചു, മയപ്പെടുത്തി, മിനുസമാക്കി. ദഹന എന്ന് പറഞ്ഞാൽ എണ്ണമയമാക്കി, മയപ്പെടുത്തി, അല്ലെങ്കിൽ എണ്ണ തേച്ചു. അദ്ഹന എണ്ണ തേച്ചു പുരട്ടി, യുദ്ഹിനു എണ്ണ തേച്ചു പുരട്ടുന്നു, ദുഹിനു തന്നെ എണ്ണ. തുദുഹിനു, ലൗ തുദുഹിനു, നീ എണ്ണ തേക്കുകയായിരുന്നെങ്കിൽ, നീ മയപ്പെടുത്തുകയായിരുന്നെങ്കിൽ, സോഫ്റ്റ് ആക്കുകയാണെങ്കിൽ, അവരും മയപ്പെടുത്തുമായിരുന്നു. അദ്ഹന യുദ്ഹിനു, അവരും എന്തായിരുന്നു? അത് ദീന്, എന്റെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞാൽ ഭൗതിക മോഹികളായ ആളുകൾക്ക്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ എന്തുണ്ടാവും? പ്രയാസമുണ്ടാവും. പല ദീനിന്റെ ശരിയായ ഹുക്കുമുകൾ പലതും കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല. ഹുക്കുമില്ല എന്നുള്ളപ്പോ നമുക്ക് തള്ളാൻ കഴിയില്ല, അവിടെ ഉള്ളതാണ്. ഖുർആൻ സുന്നത്ത് നോക്കിയാൽ കാണും, അത് കാണാനാണ് പേടി. കണ്ടാൽ പറയാനാണ് പേടി, പറഞ്ഞാൽ കേൾക്കാനാണെന്ത് പേടി? പേടിച്ചിട്ടാണ്, അത് ഇല്ലായിട്ടല്ല, പറയാനായിട്ടില്ല. നമ്മൾ അതിനുമാത്രം വളർന്നിട്ടില്ല, നമ്മൾ കേരളത്തിലാണ് എന്നുള്ള ഒരു നിലപാടാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, പല വിഷയങ്ങളും തീരുത്തല്ല. അതെന്നാണ് വിഷയം. കാരണം ഇബിൻ അബ്ബാസ് എന്ന് കൊടുത്തിരിക്കുന്ന അർത്ഥം അറിയോ, ലൗ തുറഹസുലഹും ഫയുറഹസുന, ദീനിൽ നീ ഒന്ന് കെട്ടഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർക്കും കുറച്ച് ആശ്വാസമായി, അവരും കെട്ടഴിക്കുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി എതിർപ്പ് അവരെന്തായിരുന്നു? ഒന്ന് കുറയ്ക്കായിരുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ മതി. ദീനിൽ അഡ്ജസ്റ്റ്മെന്റ്, മനസ്സിലായില്ലേ? നമുക്കിപ്പോ ജനങ്ങൾ ദീനിൽ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടെ കൂടെ നിൽക്കുമെങ്കിൽ നമ്മുടെ ആഗ്രഹം അതാണ്. പക്ഷെ അവിടെ അള്ള നമ്മളെന്ത് ചെയ്യും? കൈവിടും. വദ്ദു അവർ കൊതിച്ചു, സത്യത്തിൽ മുശ്രിക്കിന്റെ ലക്ഷണമാണെന്ത്? ദീനിൽ വെള്ളം ചേർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ലക്ഷണമാണ്. നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അതെങ്ങനെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാന്നിരിക്കാം. അപ്പൊ ലോകത്ത് നടപ്പാക്കാൻ കഴിയാത്തൊരു ദീനാണ് ഇസ്ലാം എന്ന് മുസ്ലിങ്ങളുടെ നാവുകൊണ്ട് നാട്ടിലെത്തുന്ന ഒരവസ്ഥ വരെ എന്തൊരു ഖേദാണ്. ഏത് മലമടക്കലാണ് ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കാൻ പറ്റാത്തത്? ഇത്രയും പ്രകൃതിക്കണങ്ങിയ ഏത് കാലാവസ്ഥയിൽ നടപ്പാക്കാൻ പറ്റിയ അതിമനോഹരമായ ആദർശമാണെന്ത് ഇസ്ലാം. പക്ഷെ നമുക്ക് ദുനിയാവിൽ കാഫറുകൾ മാത്രം തേടിപ്പോകുന്ന ചില ആസ്വാദനങ്ങൾ, അത് ഒഴിവാക്കാൻ വയ്യ. കാഫറുകാർ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒരു വഴിയാണ്. സ്വർഗത്തിലേക്ക് പോകുന്നത് നേരെ ഓപ്പോസിറ്റ് വഴിയല്ലേ നരകത്തിലേക്ക്? ഇത് നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്നതൊക്കെ നമുക്ക് ചെയ്യണം. അവർക്ക് സുബൈക്ക് പള്ളി വരേണ്ട ആവശ്യമില്ല, അവർക്ക് ഗീബത്ത് പറയാം, നമീമത്ത് പറയാം, അതേപോലെ തന്നെ അധികാരം ആസ്വദിക്കാം, കൃത്രിമങ്ങൾ കാണിക്കാം, ചതി വഞ്ചന നടത്താം, പരദൂഷണ ഏഷ്യ, എന്റെയൊക്കെ ആസ്വാദനങ്ങൾ ആർക്ക് കിട്ടും? കാഫറിന് കിട്ടും. അതൊക്കെ നമുക്ക് കിട്ടണം. എന്നിട്ട് അവർ നരകത്തിലും പോവാം, നമ്മൾ സ്വർഗത്തിലും പോവാം, ഇതെങ്ങനെ നടക്കും? സ്വർഗത്തിലേക്ക് വേറൊരു വഴിയാണ്, അതില് എല്ലാ തരത്തിലും ജീവിക്കുന്നവർ വരുന്നതിനെ നമ്മൾ പേടിക്കണ്ട. പിന്നെ അതിനർത്ഥമല്ലല്ലോ, സ്വർഗത്തിലേക്കുള്ളത് ഒരു വ്യക്തമായി വേറിട്ട, മറ്റുള്ളവർക്കൊക്കെ അപരിചിതമായി തോന്നുന്ന ഒരു വഴിയാണിത്, സ്വർഗത്തിലേക്കുള്ള വഴി. വദ്ദു അവർ കൊതിച്ചു, കാഫിറുകൾ കൊതിച്ചു, മുശ്രിക്കുകൾ കൊതിച്ചു, ലൗ തുദ്ഹിനു, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ, മയപ്പെടുത്തിയിരുന്നെങ്കിൽ. എന്തിനങ്ങനെ ഉറപ്പിച്ച് പറയുന്ന, തറപ്പിച്ച് പറഞ്ഞതിനാ, മനസ്സിലായില്ലേ? കയുദ്ഹിനു, എങ്കിൽ അവരും എന്ത് ചെയ്യാമായിരുന്നു? എന്നുള്ള എതിർപ്പൊന്ന് മയപ്പെടുത്തുമായിരുന്നു. അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? മയപ്പെടുത്താമായിരുന്നു എന്ന്. പ്രത്യേകിച്ച് അവരുടെ ഇലാഹുകളോടുള്ള നിലപാട്, അവരുടെ ഇലാഹുകളോടുള്ള നിലപാട്. മുജാഹിദ് പിന്നെ റളിയല്ലാഹു, അദ്ദേഹം പറഞ്ഞ സാബിയാണ്, വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനനാൽ തർക്കനു ഇലാ ആലിഹത്തിഹിം ഫതതറു കുമാൻ താലിഹി മിനൽ ഹഖ്. നിനക്ക് എന്ത് ചെയ്യാം, ഇടക്കൊക്കെ അവരെ ദൈവത്തിലേക്കൊന്ന് ചാഞ്ഞൂടെ. എന്താ ഉദ്ദേശിക്കുന്ന അറിയോ? അവരെ ഉത്സവം വരുന്ന നേരത്ത് ആരാധിക്കൊന്നും വേണ്ട, ആ ഒരു ദിവസം ഒന്ന് കടയൊക്കെ പൂട്ടി എല്ലാ എന്ത് ചെയ്ത് ഞങ്ങളെ കൊടുത്ത് നാട്ടിൽ നിന്ന് ഉത്സവം നടക്കാം. അവൻ നീ എതിർക്കാതിരിക്കുക, ഞങ്ങളുടെ നാട്ടിലെ പ്രധാന ഉത്സവമാണ്, ശരിക്ക ഉത്സവമാണ്, നമ്മളും പോയിട്ട് പൂക്കളിട്ട് കൊടുക്കുക, മനസ്സിലായില്ലേ? അതിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കുക, അതിന് വേണ്ടി ഒത്താ ചെയ്യുക, കമ്മിറ്റിയിൽ നമ്മളും ചെയ്യുക, വെള്ളം എന്റെ വക, എന്താണ് സൗഹാർദ്ദം. അത്ര അവർ ഉദ്ദേശിച്ചിട്ടു. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കാവുമെന്നൊന്നും അവരാഗ്രഹിച്ചിട്ടില്ല. അവരെന്തേ ആഗ്രഹിച്ചിട്ടുള്ളൂ? നീ മയപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു, എങ്കിൽ അവർക്കും മയപ്പെടുത്താമായിരുന്നു. വലാ തുതിഉകുല്ല ഹല്ലാഫി മഹീൻ, ലാ തുതിഉ നമ്മൾ പറഞ്ഞു, നീ അനുസരിക്കരുത്. അതിനെ വിശദീകരിക്കാം. നുണ സത്യത്തെ തള്ളുന്നവർ അനുസരിക്കരുത് എന്നതിനെ ഒന്നുകൂടി എന്ത് ചെയ്യാണ്, വിശദീകരിക്കണം. അവരുടെ ലക്ഷണങ്ങൾ പറയാം, സത്യത്തെ തള്ളുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ. ആ ലക്ഷണങ്ങൾ നമ്മൾ വരുന്ന നമ്മൾ എന്ത് ചെയ്യണം, നന്നായി സൂക്ഷിക്കണം. വലാ തുതിഉകുല്ല ഹല്ലാഫി മഹീൻ, ഹല്ലാഫ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായി ആണയിട്ടുകൊണ്ടിരിക്കുന്നവൻ. ഹൽഫ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യണം, ഹല്ലാഫ് എന്ന് പറഞ്ഞാൽ ധാരാളമായി സത്യം ചെയ്യാം, അനങ്ങിയ വല്ലാഹി വല്ലാഹി വല്ലാഹി, അല്ലെങ്കിൽ എന്തെങ്കിലും സത്യം, മനസ്സിലായില്ലേ? എപ്പോഴും സത്യം എന്ന് പറയുന്നത് അവനോ അവനെ തന്നെ വിശ്വാസത്തിലേട്ടാ. വളരെ ഗൗരവമുള്ള നിർണായക സമയത്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, സത്യം ചെയ്ത് സംസാരിക്കാൻ പാടുള്ളൂ. അതല്ല എല്ലാ ചെറിയ കാര്യവും സത്യം ചെയ്ത് തന്നെ പറയാന്ന് അയാൾ ആള് കുഴപ്പമാണ്. നിരന്തരമായി സത്യം ചെയ്യുന്നവനെ നീ അനുസരിക്കരുത്. ഫലാത്തത്തിൽ ഇത് മക്കയിലെ ചില മുശരിക്കുകളുടെ സ്വഭാവമാണ്. അത് പറഞ്ഞാണ് അവരെപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഒക്കെ പഠിത്തനാണേ എന്ന് പറഞ്ഞിട്ടാണ്, അല്ല അള്ളാഹു ആണേ എന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യാ, അവര് പറയാ. ആ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഫലാത്തത്തിൽ കുല്ല ഹല്ലാഫി മഹീൻ, നിരന്തരമായി സത്യം ചെയ്യുന്ന ആളുകളെ നീ അനുസരിക്കരുത്. മഹീൻ എന്ന് പറഞ്ഞാൽ കാസിബ് എന്നാണ്, നുണ പറയുന്നവൻ, നുണയൻ. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ മഹീനു അൽ കാദിബു, മഹീന നിന്ദ്യനാണ്, നിന്ദ്യന്മാരായ നിരന്തരം സത്യം ചെയ്യുന്നവരായ ഒരാളെയും. അതാണ് കുല്ല ഹല്ലാഫിൻ മഹീൻ, നിന്ദ്യരായ നിരന്തരമായി സത്യം ചെയ്യുന്ന ഒരാളെയും നീ അനുസരിക്കരുത്. മഹീനനെ നുണയന്മാരായ നടത്തുന്നുണ്ട് കാദിബ്. അപ്പൊ നുണ പറയുന്ന ആളുകളെ നീ ഒരിക്കലും അനുസരിക്കരുത്. ഹമ്മാദിം മഷാഇം ബിനമീം, അവരെ വിശേഷങ്ങൾ ഓരോന്ന് പറയുന്നത്, ഹമ്മാസായ മഷാബിനീമായ ഹമ്മാസന വൈരുലിക്കുലി ഹുമസ, ഹമ്മാസ് എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് എന്നാണ് കത്താദ എന്ന് പറഞ്ഞ ഇർത്തിയാദ് ഗൈബത്ത് പറയുന്നവരാണ്, കുറവ് പറയാ, കുറവാക്ക. മറ്റുള്ളവരുടെ ന്യൂനതകൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് പരസ്യപ്പെടുത്തുന്ന ആൾക്കാരാണെന്ന് പറയാ, ഒരാളുടെ പിന്നെ നില സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്ത, അതിനുവേണ്ടി എന്ത് ചെയ്യുക, അവരുടെ പോരായ്മകൾ കണ്ടെത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറയുന്ന അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാം. ഇപ്പം ഗ്രൂപ്പിസത്തിലൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നതാണ്, മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ എന്തെങ്കിലും ന്യൂനത അവരെ തകർത്താൻ പറ്റുന്നെങ്കിൽ വ്യക്തിപരമായ ന്യൂനതകളുണ്ടെന്ന് തെരഞ്ഞെടുക്കാം, എന്നിട്ട് അത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എന്ത് ചെയ്യാം, അതായത് ദേവസ്വത്തിന് പേരിടാം, ആളുകളുടെ ഗൈബത്ത് ഇങ്ങനെ പോസ്റ്റ് ഔട്ടിച്ചിട്ട് അതിനെന്ത് ചെയ്യാം, വല്ലാത്തൊരു കഷ്ടമാണ്. അത് മുശ്രിക്കിന്റെ സ്വഭാവമാണെന്ന് അവിടെ പറയുന്നത്. ഹമ്മാദിം മഷാഇം ബിനമീൻ, ആളുകളെ കുത്തി പറയുന്ന ആള്, മഷാഇം ബിനമീൻ എന്നാൽ ഇഗ്തിയാബ് എന്നാണ് ഹമ്മാദ് ഇബ്നു അബ്ബാസിന് കൊടുത്തർത്ഥം, ഗൈബത്ത് പറയുന്നവർ. ഖത്താദ റളിയല്ലാഹു അൻഹു കൊടുത്തർത്ഥം അതാണ്. മഷാഇ ബിനമീം, നമീമത്തുമായി നടക്കുന്നവൻ. മഷാഇ മാഷി എന്ന് നടത്തുന്നവൻ, അതിന്റെ ഫഅല് വദന, കൂടുതൽ സമയം എന്ത് ചെയ്യാ, മഷാഇ എംഷി എന്നാ നടന്നു, മഷാഇ ഫായിൽ എന്നാൽ ചെയ്യുന്നവൻ, ഫഅല് എന്നാൽ കൂടുതലായി ചെയ്യുന്നവൻ, മാഷി എന്നാ നടക്കുന്നവൻ, മഷാഇ എന്നാൽ ധാരാളമായി നടക്കുന്നവൻ. അവന്റെ ഭൂരിപക്ഷ സമയം തന്നെയാണ് നമീമത്ത്. നമീമത്തിന്റെ പ്രത്യേകം എന്താ, യായിനില്ലതി എംഷി ബൈനാസി വൈഹരിച്ചു ബൈന, രണ്ടാളെ തെറ്റിക്കാൻ വേണ്ടി നടക്കാം, വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിലൂടെ നടക്കാം. അയാളുടെ സംസാരിക്കും ഇപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് അങ്ങേയറ്റം പറയാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടെ അങ്ങനെ രണ്ടാളെയും കൂടി തമ്മിൽ തെറ്റിച്ചിട്ട് എന്ത് ചെയ്യുക, അത് കണ്ട് ആസ്വദിക്കും. അപ്പൊ നമീമത്ത് ലക്ഷ്യം മറ്റുള്ള ആളുകളെ തെറ്റിക്കാൻ വേണ്ടി, അതാണ് ഹരിച്ചു എന്നാണ്, അവർക്ക് ഭിന്നിപ്പുണ്ടാക്കും. അപ്പൊ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുമായി സംസാരിച്ച് നടക്കുന്ന ആളെ നീ എന്ത് ചെയ്ത് നമീമത്ത് പറയുന്നവരെ അനുസരിക്കരുത്, അവർ അംഗീകരിക്കരുത്, അവർ അനുസരിക്കരുത്. നമീമത്തൊന്നും പറയാൻ കഴിയാത്ത ആൾക്കാർക്ക് ദേവാ പ്രവർത്തനത്തിനുള്ള യോഗ്യത തന്നെയല്ല. ഏതൊരു പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ പറ്റി എന്ത് വേണം, ഗൈബത്തും നമീമത്തും പറയാൻ പാർട്ടി പറഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം, അത് പ്രചരിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇതിന് പറ്റൂല എന്നുള്ള ഒരു നിലവാരം വളരെ വിഷമകരമായ സംഗതിയാണ്. ദേവാ സംഘങ്ങളിൽ ഇതൊരു രോഗമായി ബാധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മളത് ബാധിക്കുന്നത് അങ്ങേയറ്റം സൂക്ഷിക്കണം എന്ന് ഓരോരുത്തർ എന്നോടും ഉമ്മരോടും എല്ലാവരുടെ വസ്തുതാണ്. വലാത്തത്തിൽ കുല്ല ഹല്ലാഫി മഹീൻ, കളവ് പറയുന്ന, നിരന്തരമായി ആണയിട്ട് അള്ളാഹുവാണ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്ന, മനസ്സിലായില്ലേ, അങ്ങനെ സത്യം ചെയ്ത് പറയുന്നതിനെ അനുസരിക്കരുത്, നുണയന്മാരനുസരിക്കരുത്, കുറവുകൾ പറയുന്നവരനുസരിക്കരുത്, നമീമത്തുമായി നടക്കുന്നവരനുസരിക്കരുത്. ഇനി വീണ്ടും അതിന്റെ വിശേഷങ്ങളാണ്. നന്മ തടയുന്നവനെ, ഖൈറിന് മുടക്കമുണ്ടാക്കുന്നവനെ അനുസരിക്കരുത്. മൻ മുഅ്തദിൻ, അതിരു വിട്ടവനെ അനുസരിക്കരുത്. അസീമിൻ, പാപം ചെയ്യുന്നവനെ അനുസരിക്കരുത്. ഇതൊന്നും വിശദീകരണം ആവശ്യമില്ലാത്തവണ്ണം അധികം വിശദീകരണം നമ്മൾ കൊടുത്തിട്ടില്ല. നേരത്തെ നമീമത്തുമായി ബന്ധപ്പെട്ട ഹദീസ് കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബർ ശിക്ഷ സത്യമാണെന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. രണ്ട് ഖബറിനരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു. ഇബ്നു അബ്ബാസ് എന്ന റിപ്പോർട്ട് കേട്ടിട്ടുണ്ട് മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബറൈൻ ഫഖാല ഇന്നഹു മാ യുഅദ്ദബാൻ. ഈ രണ്ട് ഖബറുള്ള ആൾക്കും ശിക്ഷ കിട്ടുന്നുണ്ട്. വമാ യുഅദ്ദബാൻ ഫീ കബീർ, വൻകുറ്റത്തിനല്ല, ശിർക്ക്, കള്ളുകൂടി, വ്യഭിചാരം, അങ്ങനത്തെ വൻകുറ്റത്തിനല്ല. അമ്മാ അഹദുഹുമാ ഫഖാന ലാ യസ്തതിറു മിനൽ ബൗൽ, ഒരാൾ മൂത്ര വിസർജനത്തിന് മറ സ്വീകരിക്കാത്ത ആളാണ്, പൊതുവഴിയിൽ മൂത്രമൊഴിക്കുന്ന ആള്. വാമ ലാഹർ, രണ്ടാമത്തെ ആളോ, ഫഖാന എം സി ബിൻ നമീമ, ഏഷണിയുമായി നടക്കുന്നവനാണ്. ആ ഹദീസ് ഇവിടെ എന്തിട്ടുണ്ട്? എടുത്തു കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഹദീസ് ലാ യദ്ഖുലുൽ ജന്നത്ത ഖത്താത്, ഏഷണി പറയുന്നത് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാര് പറഞ്ഞിട്ടുണ്ട്? ബുഖാരി മുസ്ലിം അടക്കമുള്ള എല്ലാ ഏതാണ്ട് എല്ലാ ഹദീസ് ഇബ്നു മാജ ഒഴിച്ചല്ല പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നിട്ടുള്ളതാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത ഖത്താത്, ഏഷണി പറയുന്ന ആൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞാൽ ഞാൻ കേട്ടു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മന്നായിലുൽ ഖൈറ്, നന്മ തടയുന്നവൻ. ഒരു വിശദീകരണം ആവശ്യമില്ല. സമൂഹത്തിൽ ഒരു നന്മ, അത് ഏത് രംഗത്തുള്ള നന്മയാണെങ്കിലും അത് മറ്റെന്തെങ്കിലും ഭൗതികമായ കാരണങ്ങൾ കൊണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമായിട്ട് എന്ത് ചെയ്യുക, നന്മ തടയുന്ന ആളുകൾ ആരാണെങ്കിലും, മുഅ്തദിൻ യഅ്തദാ, അതിരുവിട്ടു, യഅ്തദി അതിരുവിടുന്നു, അതിന്റെ ഇസ്മുൽ ഫായിലാണ് മുഅ്തദിൻ അല്ലെങ്കിൽ മുഅ്തദി, അതിരുവിടുന്നവൻ. അതിരുവിടാനുള്ള തന്നെ വിഷയം മനസ്സിലായി. ദീനിന്റെ കൽപ്പനകൾ വിട്ടുപോകുന്ന ആളുകൾ നീ അനുസരിക്കരുത്. അസീം, ഇസ്മ ചെയ്യുന്നവൻ, ഫായിൽ വസനാണ്, ഫായിലിന്റെ അർത്ഥമാണ് കുറ്റം ചെയ്യുന്നവൻ. ഇസ്മ എന്നാൽ കുറ്റം, പാപി, പാപി ആയിട്ടുള്ള ഒരാളെ നീ അനുസരിച്ചു പോകരുത്. മനസ്സിലായില്ല? അസീം, നന്മ തടയുന്നവന്, അതിരുവിടുന്നവന്, തിന്മ ചെയ്യുന്നവന്, പാപം ചെയ്യുന്നവന് നീ അനുസരിച്ചു പോകരുത്. മുഅ്തദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പിന്നെ നിശ്ചയിച്ച പരിധിയുടെ അപ്പുറത്ത്, ഹലാലിനൊരു പരിധിയുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാണ് എന്ത് പറയാ, മുഅ്തദി എന്ന് പറയാം. അസീം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സ്വീകരിക്കാം. രണ്ടും രണ്ട് ആശയത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുട്ടികൾ, പാപി, പാപികളെ നീ അനുസരിക്കരുത്. ഉഴുതുല്ലിൻ, ഉഴുതുല്ലിൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്വഭാവപരമായിട്ടുള്ള ഹൃദയത്തിന്റെ പാരുഷ്യത്തിനാണ് എന്താ പറയാ, ഉഴുതുല്ലിൻ എന്ന് പറഞ്ഞാൽ പരുഷ സ്വഭാവി, ധിക്കാരി. ഫള്ളുൽ ഖലീൽ എന്ന അർത്ഥം കൊടുത്ത്, ഫള്ളൻ ഖലീൽ അൽ ഖലീൽ എന്നിട്ടില്ല, കഠിന ഹൃദയം, പരുഷ സ്വഭാവി. ഉഴുതുല്ലിൻ, പരുഷ സ്വഭാവമുള്ളവരെ അനുസരിക്കരുത്. ബാഗദാലിക്ക് അതിനുശേഷം, അതിനൊക്കെ പുറമെ. സനീം, സനീം എന്ന് പറഞ്ഞാൽ നികൃഷ്ടൻ, വളരെ മോശമായവൻ എന്നാണ് എന്ത്. അപ്പൊ അഹങ്കാരികൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഉഴുതുല്ലിൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരവും പരിഷതയും, ഒരാളെയും വകവെക്കാത്ത ഒരു നെറികെട്ട സ്വഭാവം സ്വീകരിക്കുന്നതാണ് എന്താ പറയാ, ഉഴുതുല്ലിൻ. അഹങ്കാരവും പരിഷതയും ചേർന്ന ഒരു വികാരം, ഒരു സ്വഭാവമാണെന്ത്, ഉഴുതുല്ലിൻ. അവരെന്ത് ചെയ്യരുത്, അവരനുസരിച്ച് പോകരുത്. ബാഗദാലിക്ക് അതിനുശേഷം അഹങ്കാരിയായവനെയും അനുസരിക്കരുത്. സനീം, സനീം എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് കുറേശ്ശി ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ്. ഏതെങ്കിലും അയാളെ സ്വഭാവം സ്വീകരിച്ച് എല്ലാവരെയും എന്തു പറയും, പിന്നെ ആ വാക്കിൽ ഉപയോഗിക്കാറുണ്ട്. സമൂഹത്തിൽ നിലയും വിലയില്ലാത്ത ആൾക്കാണെന്ന് പറയാം, തരന്താണവനെ, നീചനെ, മ്ലേച്ഛനെ നമ്മൾ എന്ത് ചെയ്യരുത്, അനുസരിക്കരുത്. അത് ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശൈലി മാത്രമാണ് സനീം എന്നുള്ളത്. ഉഴുതുല്ലിനെ പറ്റി ഹദീസ് വന്നത് അലാ ഉനബിയുക്കും ബിഅഹ്ലിൽ ജന്ന, സ്വർഗവാസി ആരാണെന്ന് ഞാൻ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതായിട്ട് ഹാരിസത്ത് ബിൻ വഹബ് ഉദ്ധരിക്കാൻ, കുല്ലു ളഈഫിൻ മുത്തളഈഫിൻ, ദുർബലന്മാർ, സമൂഹത്തിലെ സത്യം ഉൾക്കൊള്ളുന്ന ദുർബലന്മാരാണെന്ത്, അവർക്ക് സ്ഥാനവും പദവിയും അത് പറഞ്ഞാൽ കേൾക്കാൻ ആളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അക്സമ അല്ലാഹി ലാ ബറ, അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ടാൽ അയാൾ നന്മ ചെയ്യും, അങ്ങനെയുള്ള ആളാണെന്ത്, സ്വർഗത്ത് പോകുന്ന ആൾ. അലാ ഉനബിയുക്കും ബിഅഹ്ലിൻ നാർ, നരകത്തിൽ പോകുന്നവരെ കുറിച്ച് ഞാൻ പറയട്ടെ. കുല്ലു ഉൽതുല്ലിൻ ജവ്വാദിൻ മുസ്തക്ബിരിൻ അഹംബാവി ധിക്കാരി, കഠിനഹൃദയൻ, അവനും ഒക്കെ എവിടേക്കാണ്, നരകത്തിലേക്കാണ് എന്നൊരു ഹദീസും ഇവിടെ എടുത്ത് കൊടുത്തിരിക്കും. ഉഴുതുല്ലിൻ, ബാഗദാരിക്കാതിന് ശേഷം സനീൻ, സനീം എന്ന നികൃഷ്ടൻ, വളരെ മോശമായവൻ. മഷൂറൻ, സനീ എന്ന് പറഞ്ഞാൽ മഷൂറം ബിസൂഗ്ന, തിന്മ ചെയ്യും, വളരെ മോശമായ പെരുമാറ്റം, അസഭ്യം പറയുന്ന, വൃത്തികേട് ചെയ്യുന്ന ഒരാളായിട്ട് അറിയപ്പെട്ടതാണ് ആര്, സനീം. അത് പിന്നെ അങ്ങനെ ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്ക് എന്ത് പറയണമെങ്കിൽ സനീം എന്ന് പറയാൻ തുടങ്ങിയെന്ന് കാണാൻ സാധിക്കും. അൻകാന ദാമാലിൻ വബനീൻ, അയാൾക്ക് സ്വത്തും സന്താന ബലവും ഉണ്ടെങ്കിലും, അൻകാന അയാളാണ് എന്നിരുന്നാലും, സാ മാലിൻ സാ മാൽ സ്വത്തുള്ളവൻ, ബനീൻ ആൾബലം സന്താനബലം ഉള്ളവൻ, നല്ല പണക്കാരനാണെങ്കിലും ഈ പറഞ്ഞ സ്വഭാവമുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല. സന്താനബലമുള്ള ആളാണെങ്കിലും എന്താണ്, അപ്പൊ ഭൗതികമായി പിൻബലമുള്ള ആളാണെന്ന് കരുതി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. അവരെ അവർക്ക് ഇത്തരം ആളുകൾ നല്ല സമ്പന്നരാണെങ്കിൽ അവരെത്ര മോശം സ്വഭാവം അവിടെ മുന്നിൽ വ്യാഖ്യാനിച്ചു വെക്കും, കാര്യലാഭത്തിന് വേണ്ടി പരിഗണന. സമ്പന്നന്മാർ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒന്നും ഒരു നിലയും വരെയില്ല. ആ ഒരു സ്വഭാവം മുശ്രിക്കുകൾക്കുള്ളതാണ്. അതൊരിക്കലും വഹീദുകളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പടർന്നു വരാൻ പാടില്ല എന്നാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടി നമ്മൾ നൂതി ആയത്തുള്ള അർത്ഥം പറയാം. നൂൻ നൂൻ എന്നുള്ളതിനൊരു വിശദീകരണം കൂടി ഇതിനൊക്കെ സ്ഥിതി കൊടുത്തിട്ടില്ല ഞാനത്. നമ്മളെ ഈ ഇത് കുറച്ചുകൂടി ശുദ്ധീകരിച്ച പുസ്തകമാണ്, ഇതിലാ വിഷയം കൊടുത്തിട്ടില്ല. നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നൊരു അർത്ഥമുണ്ട്. അത് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്, പിന്നെ സൃഷ്ടിച്ചത് മത്സ്യത്തെയാണെന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇവിടുത്തെ നൂൻ അതാണ് എന്ന് സ്ഥിരപ്പെട്ട റിപ്പോർട്ട് എന്താണ് വന്നിട്ടില്ല. അപ്പം മത്സ്യം മാത്രമല്ല, സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം എന്താണ്, മത്സ്യമാണ്. അപ്പൊ നൂൻ എന്ന് പറഞ്ഞാൽ ഹൗത്ത് എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ അതാണ് ഇവിടെ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അള്ളാഹു അലം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പേനയാണ് അത് എഴുതുന്നതാണ്. മാ അൻതബി നിഅമത്തി റബ്ബിക ബിമജ്നൂൻ, നിന്റെ റബ്ബിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്താൽ നീ ജിന്നു കൂടിയവൻ അല്ല. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, തീർച്ചയായും നിനക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് തന്നെ. വഇന്നക ലഅലാ ഖുലുഖൻ അദീം, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാണ്. ഫതതു ബിസിറു വയുബ്സിറൂൻ, അതിനാൽ പിന്നീട് നീ കണ്ടു മനസ്സിലാക്കും, അവരും കണ്ടു മനസ്സിലാക്കും. എന്ത്? ഐയ്യുക്കുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആരാണ് മജ്നൂൻ, ആരാണ് ജിന്നു കൂടിയവൻ എന്ന് നിങ്ങൾക്ക് പിന്നീട് കണ്ടറിയാം, പരലോകത്ത് വെച്ചറിയാം. ഇന്ന റബ്ബക്കാഹു ആലം ദിവൻ വല്ല അൻസബീലി, തന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയത് ആരാണ് എന്ന് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. വഹുവ ആലമുബി മുഫ്തദീൻ, അള്ളാഹുവിന്റെ മാർഗത്തിലും തെറ്റിയതാണുള്ള അറിയും. തന്മാർഗം സ്വീകരിച്ചവരെയും ഏറ്റവും നന്നായി അറിയുന്ന ആര് തന്നെയാണ്? അള്ളാഹുവാണ്. ഫലാ തുത്തിയിൽ മുഖദിബീൻ, കളവാക്കുന്നവരെ നീ അനുസരിച്ചു പോകരുത്. വദ്ദു ലൗതുദ്ഹിനു ഫയുദ്ഹിനു, നീ ഒന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് അവർ കൊതിച്ചു, അവരും എങ്കിൽ മയപ്പെടുത്തുമായിരുന്നു. വലാത്തുത്തി കൊല്ല ഹല്ലാഫിം മഹീൻ, നുണയന്മാരായ നിരന്തരം സത്യം ചെയ്യുന്ന ആളുകളെ നീ അനുസരിക്കരുത്. ഹമ്മാസിം മഷാഇം ബിനമീൻ, ആളുകളുടെ കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏഷണിയുമായി നടക്കുന്ന ആളുകളെ. മന്നായിലിൽ ഹൈരി, നന്മ മുടക്കുന്ന ആളുകളെ. മുഹത്തദിൻ, അതിരുവിട്ട ആളുകളെ. അഖീം, പാപം ചെയ്യുന്ന ആളുകളെ നീ അനുസരിക്കരുത്. ഒരു തുല്യൻ ബാധകാരിക്ക, അതിനെല്ലാം ശേഷം കഠിന ഹൃദയരായ ആളുകളെ, പരുഷ സ്വഭാവികളായ ആളുകളെ നീ അനുസരിക്കരുത്. സനീൻ, മ്ലേച്ഛന്മാരായ ആളുകളെ നീ എന്ത് ചെയ്യരുത്, അനുസരിക്കരുത്. അൻകാനദാ മാലിൻ വബനീൻ, അവർക്ക് പണമുണ്ടായിരുന്നാലും സന്താനങ്ങൾ ഉണ്ടായിരുന്നാലും, അങ്ങനെ ചില യോഗ്യതകൾ ഉണ്ടാകുമ്പോഴാണ് ദുഷിച്ച ആളുകൾ എന്ത് ചെയ്യല്, ആളുകൾ അനുസരിച്ചു പോയത്. അങ്ങനെയാണെങ്കിൽ പോലും നീ എന്ത് ചെയ്യരുത്, അവരനുസരിക്കരുത്. ഒന്ന് ഓതിക്കൊള്ളു. بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون ും إن ربك هو أعلم بمن ضل عن سبيلي وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين ഹമ്മാസിം മശാഇം ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉസുല്ലിം ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ സനീം എന്നുള്ളതിന് വേറെ ഒരു അർത്ഥം കൂടി പറഞ്ഞു വന്നിട്ടുള്ളത്, പിന്നെ ഒരു സമൂഹത്തിൽ ഇന്നയാളുടെ മകനാണെന്ന് വാദിക്കുന്ന ആൾ, ജാരസന്ധത ആരെ മകനാണെന്ന് അറിയില്ല, അങ്ങനത്തെ ആളുകളെ കുറിച്ചും എന്ത് പറയാറുണ്ട്? ജനീം എന്ന് പറയാറുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക.